Praise the Lord. വേദപഠനത്തിനായി പ്രിയ കേൾവിക്കാരുടെ ശ്രദ്ധയെ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അബ്രഹാമിന്റെ വിശ്വാസത്തെ പരിശോധിച്ച മറ്റൊരു സന്ദർഭമായിരുന്നു ഇസഹാക്കിന്റെ യാഗം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ദൈവിക വാഗ്ദത്ത പ്രകാരം സാറയുടെ പക്കൽ നിന്ന് ദാസിയെയും മകനെയും അവൻ പുറത്താക്കി. ഇസഹാക്കിൽ നിന്ന് ഉള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതിയെന്ന് വിളിക്കപ്പെടുന്നത്. 12:12 എന്നുള്ള അരുളപ്പാട് ലഭിച്ചതിന് ശേഷമാണ് ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ദൈവം കൽപ്പിച്ചത്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മൂറിയാദേശിച്ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് ദൈവം അരുളി ചെയ്തു. ദൈവത്തിന് തെറ്റുപറ്റിയോ എന്ന് അബ്രഹാം ചിന്തിച്ചില്ല. മറിച്ച് അബ്രഹാമിനോട് നിന്റെ മകനെ യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മക്കളിൽ ഏതെങ്കിലും ഒരാളെ യാഗമർപ്പിക്കുമായിരുന്നു. എന്നാൽ ഇസ്ഹാക്കിനെ വിശേഷിപ്പിക്കുന്ന മോണോഗനി എന്ന പദം കൊണ്ട് അല്ലെങ്കിൽ ഏകജാതൻ എന്ന വാഗ്ദത്തത്താൽ ലഭിച്ച ഏക മകൻ, തൻ്റെ ഭാര്യ സാറായി നിന്ന് ജനിച്ച ഏക മകൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അബ്രഹാമിൻ്റെ അനുസരണം യാഗത്തിന് തുല്യമായി ദൈവം കണ്ടതിനാൽ എഴുത്തുകാരൻ പറയുന്നത് ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു എന്നാണ്. മൃതപ്രായനായ അബ്രഹാമിനെ ശക്തീകരിച്ച ദൈവം തൻ്റെ മകനെ മരിച്ചവരുടെ ഇടുന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം ചെയ്യുവാൻ സർവശക്തൻ മതിയായവൻ എന്ന് അബ്രഹാം വിശ്വസിച്ചപ്പോൾ തൻ്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. ഇസ്ഹാക്കിനെ ദൈവം അബ്രഹാമിന് തിരികെ കൊടുത്തു. ഇസ്ഹാക്കിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായി നമുക്ക് കാണാം. യാഗത്തിന് വേണ്ട വിറകും തോളിൽ ചുമന്ന് യാഗവസ്തുവാകുവാൻ കയറിപ്പോകുന്ന ഇസ്ഹാക്ക് മരക്കുരിശും തോളിലേന്തി തന്നെ താൻ യാഗമായി തീരുവാൻ പോയ യേശുവിന് നിഴലായി നിൽക്കുന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശുവിന്റെ അനുസരണം ഇസ്ഹാക്കിലും നമുക്ക് കാണാം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് പ്രതികൂലങ്ങൾ ധാരാളം വരുമെന്നുള്ളതിന് നല്ലൊരു ദൃഷ്ടാന്തമാണിത്. ജീവിതം നഷ്ടപ്പെടാതെ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ മഹത്വകരമായ ഉയർപ്പിനെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഈ വാക്യത്തിന്റെ ഘടന തന്നെ വ്യത്യസ്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ജനന ക്രമമനുസരിച്ച് ഏശാവ് യാക്കോബ് എന്നാണ് വരേണ്ടത്. എന്നാൽ ദൈവഹിതപ്രകാരമായിരുന്നതിനാൽ വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർദ്ധക്യത്തിലായ ഇസ്ഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇസ്ഹാക്കിന്റെ അനുഗ്രഹം മൂത്ത മകനായ ഏശാവിന് അനുഗ്രഹം നൽകണമെന്നായിരുന്നു. കാരണം ഈ കുടുംബത്തിലെ ആദ്യജാതനാണ് അതിന് അവകാശം. 27:1-4 എന്നാൽ ദൈവനിർണയം റിബേക്ക അറിഞ്ഞിരുന്നു. മൂത്തവൻ ഇളയവനെ സേവിക്കും. 25:23 ഭാവിയിൽ നടക്കുവാൻ പോകുന്ന അനുഗ്രഹങ്ങളാണ് ഇസ്ഹാക്ക് മക്കൾക്ക് നൽകിയത്. വാഗ്ദത്ത് സംബന്ധിച്ചുള്ള അനുഗ്രഹങ്ങൾ യാക്കോബിന് നൽകി കഴിഞ്ഞപ്പോൾ ഏശാവ് അപ്പന്റെ അടുക്കൽ അനുഗ്രഹത്തിനായി വന്നു. അപ്പോൾ ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ചു നടങ്ങി. 27:33 അബ്രഹാമിൽ നിന്ന് തനിക്ക് ലഭിച്ച അനുഗ്രഹം ഇസ്ഹാക്ക് ആദ്യജാതന് നൽകിയതാണ്. പക്ഷേ യാക്കോബിനാണ് അത് ലഭ്യമായത്. തൻ്റെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചതുപോലെ തനിക്ക് തോന്നി. ദൈവത്തിൻ്റെ വാഗ്ദത്ത അനുഗ്രഹങ്ങൾ പാഴ്വാക്കുകൾ പോലെ ആയിത്തീർന്നല്ലോ എന്നൊരു വിചാരം ഉടനെ തന്നെ ഇസഹാക്ക് അവിശ്വാസത്തിൽ നിന്നും ഉണർന്ന് വിശ്വാസത്താൽ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം ദൈവഹിതത്താൽ സംഭവിച്ചതാണെന്ന് പൂർണ്ണമായി അവൻ വിശ്വസിച്ചു. ആയതിലാണ് ഗ്രന്ഥകാരൻ ഇപ്രകാരം എഴുതിയത്: പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. യാക്കോബിൻ്റെ അനുഗ്രഹം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കിൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. യാക്കോബ് ദീനമായി കിടക്കുന്നു എന്നുള്ള വർത്തമാനം യോസഫിനെ അറിയിച്ചപ്പോൾ യോസഫ് തൻ്റെ പുത്രന്മാരായ മനശ്ശെയും എഫ്രയീമിനെയും കൂട്ടി യാക്കോബിൻ്റെ അടുക്കൽ വന്നു. യോസഫിനെയും സഹോദരന്മാരെയും അനുഗ്രഹിക്കുന്നതിന് മുൻപായി യാക്കോബിൻ്റെ വലം കൈ നീട്ടി ഇളവനായ എഫ്രയീമിനെയും എഫ്രയീമിൻ്റെ തലയിലും ഇടം കൈ മൂത്തവൻ്റെ അല്ലെങ്കിൽ മനശ്ശെയുടെ തലയിലുമായി ഇങ്ങനെ കൈകൾ പിണച്ചു വെച്ച് അവരെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 48:13 എഫ്രയീമിനെ മനശ്ശെക്ക് മുൻപാക്കി ആശീർവദിച്ചു. ഉൽപ്പത്തി 48:21 ഇവിടെ എഴുത്തുകാരൻ ആ വിഷയം എടുത്തു പറയുന്നു. കാരണം എഫ്രയീമും മനശ്ശെയും നിയമപ്രകാരം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ വരുവാൻ സാധ്യതയില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുൻനിർണയം പ്രകാരം യാക്കോബ് കൊച്ചുമക്കളെ അനുഗ്രഹിച്ചപ്പോൾ അവരും ഗോത്രങ്ങളായി അംഗീകരിക്കപ്പെട്ടു. യോസഫിൻ്റെ ആഗ്രഹത്തെയും മറികടന്നാണ് യാക്കോബ് ഇളയവനെ മൂത്തവനേക്കാൾ മുൻപനാക്കിയത്. തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. മറ്റൊരു തർജ്ജമയിൽ തൻ്റെ വടിയുടെ അറ്റത്ത് വണങ്ങി നമസ്കരിച്ചു കാണിക്കുകയും എന്നാണ് പറയുന്നത്. കട്ടിലിൻ്റെ തലയിൽ നമസ്കരിക്കുകയും ചെയ്തു എന്ന് വേറൊരു വിവർത്തനവുമുണ്ട്. ഗ്രീക്കിൽ റാബ്ഡോൺ ചാരുന്നതിന് നടക്കുന്നതിനും മറ്റുപയോഗിക്കുന്ന വടി എന്നാണ് ഇതിൻ്റെ പ്രയോഗം. യാക്കോ ഉപയോഗിച്ചിരുന്ന വടിയുടെ അറ്റത്ത് ദൈവസാന്നിധ്യം അറിയിക്കുന്ന രൂപം കൊത്തിവെച്ചിരുന്നു. അതിൽ നമസ്കരിച്ചതാകാം എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മക്കൾക്ക് അനുഗ്രഹം നൽകിയ ശേഷം തൻ്റെ ആശ്രയമായ ദൈവത്തെ ആരാധിച്ച് ജീവൻ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുകയായിരുന്നു താൻ ചെയ്തത്. വടിയെപ്പോഴും മറ്റൊരു യാത്രയ്ക്കുള്ള ഒരുക്കത്തെ കാണിക്കുന്നു. വാഗ്ദത്ത ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് താൽക്കാലികമായ ഈ യാത്രയിൽ നിന്നും പിതൃനഗരത്തിലേക്ക് യാത്രയ്ക്കുള്ള ഒരുക്കമായിട്ടാണ് നമുക്കിതിനെ കാണാവുന്നത്. യാക്കോബ് തൻ്റെ പിതാക്കന്മാരായ അബ്രഹാം ഇസ്ഹാക്ക് ചെയ്തതുപോലെ വിശ്വാസത്താൽ വാഗ്ദത്ത നാടിനെ നോക്കി തൻ്റെ ലക്ഷ്യമായി ആ യാത്ര ചെയ്ത് വിശ്വാസത്താൽ മരിച്ചു. വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. തൻ്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. മിസ്രയീമിൽ നിന്നും രാജാവിൻ്റെ രണ്ടാമനായിരുന്ന യോസഫ് തൻ്റെ നിര്യാണകാലം അടുത്തപ്പോൾ തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്ത് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഉൽപ്പത്തി 50:24-25 വാക്യം. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി ദൈവം അരുളി ചെയ്തത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. 4 തലമുറക്കാർ ഇവിടെ മടങ്ങി വരും. ഉൽപ്പത്തി 15:13-16 വാക്യം. നീണ്ട വർഷങ്ങൾ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബും വാഗ്ദത്തദേശത്ത് അന്യരും പരദേശികളുമായി പാർത്തു. യാക്കോബും തൻ്റെ തലമുറകളെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി സ്വന്തമല്ലാത്ത ദേശത്ത് പ്രവാസികളായി താമസിച്ചു. മിസ്രയീമിൽ താമസിക്കുന്ന അബ്രഹാമിൻ്റെ 4 തലമുറക്കാരെ ദൈവം സന്ദർശിക്കുമെന്ന് യോസഫ് തൻ്റെ പിതാക്കന്മാരിൽ നിന്നും അറിഞ്ഞിരുന്നു. ഇവിടെ തൻ്റെ പിതാക്കന്മാരെ പോലെയുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് യോസഫ് ചെയ്തത്. മിസ്രയീമിലെ നീണ്ട താമസത്തിന് ശേഷം ദൈവം അവരെ സന്ദർശിക്കുമ്പോൾ ദൈവ വാഗ്ദത്തത്തിന് ബംഗാളിയായ തിരുവാൻ യോസഫിന്റെ ഹൃദയം തുടിച്ചു കൊണ്ടിരുന്നു. പിതാക്കന്മാർ ആശിച്ചിരുന്ന പ്രത്യാശയിൽ നിന്നും അല്പം പോലും പിന്മാറിപ്പോകുവാൻ താൻ ആഗ്രഹിച്ചില്ല. മിസ്രൈമിലെ പ്രൗഢിയുള്ള സംസ്കാരത്തെക്കാളും കനാനിൽ നിന്നുള്ള ഉയർപ്പാണ് യോസഫിന്റെ പ്രധാനം. താനും വാഗ്ദത്തത്തിന്റെ അവകാശികളാകിയാൽ ദ്രവിച്ചു പോകാത്ത തന്റെ അസ്ഥികഷ്ണങ്ങൾ കൊണ്ട് അത് സാധിക്കണമെന്നായിരുന്നു തന്റെ വലിയ ആഗ്രഹം. ദൈവം തന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതുപോലെ മിസ്രൈമിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേലിനെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ നാലാം തലമുറക്കാരെ വാഗ്ദദേശത്ത് കൊണ്ടെത്തിക്കുമെന്ന് യോസഫ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ദൈവിക വാഗ്ദത്തങ്ങളിലുള്ള തന്റെ വിശ്വാസം താൻ തന്റെ സഹോദരന്മാരോട് അറിയിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് തന്റെ അസ്ഥികളെ കൊണ്ടുപോകുവാൻ കൽപ്പന നൽകിയത്. ദൈവിക സന്ദർശനത്തിന് ഉറപ്പുകൊടുക്കുകയും ചെയ്തു. അവിടെ ദൈവിക വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന യോസഫ് പിതാക്കന്മാരോട് ചേർന്ന് ഒരു നല്ല ഉയർപ്പ് ലഭിക്കുവാൻ തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയായി തീരട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ വെമ്പൽ കൊള്ളേണ്ട ആവശ്യമുണ്ട്. അതിനാൽ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.